ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കേരളത്തിന്റെ പുതിയ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് 1,000 കോടിയുടെ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു. ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ പ്രകാരം കോവിഡ് മഹാമാരി മൂലം ഇതുവരെ 14,32,736 പ്രവാസികൾ തിരികെ നാട്ടിലെത്തി എന്നാണ് കണക്ക്.
കോവിഡ് മഹാമാരി പ്രവാസികൾക്കിടയിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കോവിഡ് മഹാമാരി മൂലം ഇതുവരെ 14,32,736 പ്രവാസികൾ തിരികെ എത്തുകയും ഇതിലേറെ പേർക്കും തൊഴിൽ നഷ്ടപ്പെട്ട അവസ്ഥയുമാണുള്ളത്.
തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുമുള്ള പുനരധിവാസ പദ്ധതിയായ നോർക്ക സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം പ്രകാരം വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് കുറഞ്ഞ പലിശയ്ക്ക് 1,000 കോടി രൂപ വായ്പ ലഭ്യമാക്കുന്നത്. ഇതിന്റെ പലിശ ഇളവ് നൽകുന്നതിന് 25 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രവാസികളുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള ബജറ്റ് വിഹിതം 170 കോടി രൂപയായി ഉയർത്തിയതായും ബജറ്റിൽ പറയുന്നു.
തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പ്രാപ്തമാക്കുന്നതിനുള്ള പുനരധിവാസ പദ്ധതിയാണ് നോർക്ക സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം. ഈ പദ്ധതി പ്രകാരം വിവിധ ധനകാര്യ സ്ഥാപനങ്ങളായി സഹകരിച്ചുകൊണ്ട് കുറഞ്ഞ പലിശ നിരക്കിൽ 1,000 കോടി രൂപ വായ്പ ലഭ്യമാക്കുന്നതാണ്. ഇതിന്റെ പലിശ ഇളവ് നൽകുന്നതിനായി 25 കോടി രൂപ വകയിരുത്തുന്നു. പ്രവാസികളുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള ബജറ്റ് വിഹിതം 170 കോടി രൂപയായി ഉയർത്തുന്നു.
എസ്എംഇകൾക്ക് 2,000 കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കും. നിലവിലുള്ള എസ്എംഇകൾക്ക് കുറഞ്ഞ നിരക്കിൽ അധിക പ്രവർത്തന മൂലധന വായ്പയും ടേം ലോണും ലഭ്യമാക്കും. പലിശ ഇളവ് നൽകുന്നതിന് 50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് നിലവിൽ നടപ്പിലാക്കി വരുന്ന സംരംഭകത്വ സഹായ പദ്ധതിക്ക് 25 കോടി രൂപയും നാനോ വ്യവസായ ഭവന യൂണിറ്റുകൾക്ക് മാർജിൻ മണിയും പലിശ സഹായവും നൽകുന്നതിനുള്ള പദ്ധതിക്ക് 15 കോടി രൂപയും അധികം വകയിരുത്തി. തീർച്ചയായും കൃത്യമായ നിരീക്ഷണവും സാമൂഹികമായ കാഴ്ചപ്പാടും ഈ പ്രഖ്യാപനത്തിലുണ്ട്. കാരണം 14,00,000 പേർ തിരിച്ചു നാട്ടിലേക്ക് മടങ്ങിയെന്നും ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും തൊഴിൽ നഷ്ടപ്പെട്ട് വന്നവരാണും എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബജറ്റിലെ ഈ പ്രഖ്യാപനം. ഈ 14,00,000 എത്ര പേർ നാട്ടിൽ തന്നെ എന്തെങ്കിലും സംരംഭവുമായി കൂടും എന്നതാണ് പ്രധാന ചോദ്യം. ദീർഘകാലം ഗൾഫ് നാടുകളിലോ അല്ലെങ്കിൽ മറ്റൊരു ദേശത്തോ കഴിഞ്ഞവർക്ക് നാട്ടിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും പല പ്രവാസി സംരംഭങ്ങളും പൂട്ടിപ്പോകാൻ കാരണം. ഇങ്ങനെ ഒരു ആത്മവിശ്വാസമില്ലായ്മ പലരിലുമുണ്ട്. ഇത് മറികടക്കാൻ കഴിയുന്ന ഇടപെടൽ സംരംഭകർക്ക് കിട്ടണം. അതിന് പ്രാദേശിക ഭരണകൂടങ്ങൾ മുതൽ ധനമന്ത്രാലയം വരെ തയ്യാറാവണം. കുറഞ്ഞ പലിശയ്ക്ക് വായ്പയെടുത്ത് സംരംഭം തുടങ്ങാൻ കഴിയും എന്നതാണ് പ്രവാസികൾക്കുള്ള നേട്ടം. എന്നാൽ എന്ത് തുടങ്ങും എന്നതും പ്രധാനമാണ്. മറ്റാരുടെയെങ്കിലും വാക്കിന്റെ ബലത്തിൽ അറിയാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. തിരിച്ചുവന്ന പ്രവാസിയാണോ എന്നാൽ കൃഷിയും ഫാമും തുടങ്ങാം എന്ന് മോഹിപ്പിക്കുന്ന ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനു വേണ്ടിവരുന്ന മൂലധനം, അതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ടാവണം. കടമെടുത്ത് എന്തെങ്കിലും സംരംഭം തുടങ്ങിയ ശേഷം അത് മറ്റാരെങ്കിലും നോക്കാനേൽപ്പിച്ച് കുത്തുപാള എടുത്ത പ്രവാസികളെ നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് അത്തരം ചിന്തകൾ ഗുണകരമാകില്ല. ഗൾഫിലും വിദേശ രാജ്യങ്ങളിലും ദീർഘനാൾ ചെലവിട്ട് തിരിച്ചുവരുന്ന പ്രവാസികൾക്ക് നമ്മുടെ നാട്ടിലെ വ്യവസായ മേഖലയെക്കുറിച്ചോ കൃഷിയെക്കുറിച്ചോ ഉള്ള അറിവ് പരിമിതമായിരിക്കും. നാട്ടിലുള്ളവർ പറയുന്നത് വിശ്വസിച്ച് കൃത്യമായ പഠനം നടത്താതെ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ പല പ്രശ്നങ്ങളുമുണ്ടാകും. നിക്ഷേപം നടത്തിയ ശേഷം തലയൂരാൻ പറ്റാതെ പോകുന്നതും അതുകൊണ്ടാണ്. നാട്ടിൽ ബിസിനസ് ആരംഭിക്കാൻ പ്രോത്സാഹനവും പ്രലോഭനവുമായി പലരും കാണും. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും പല സുന്ദര മോഹന വാഗ്ദാനങ്ങൾ നൽകും. എന്നാൽ അതൊന്നും പിന്നീട് പാലിക്കണമെന്നില്ല. ഭൂമിയെ സംബന്ധിച്ച രേഖകളെല്ലാം കൃത്യമായി പരിശോധിച്ചിരിക്കണം. സ്ഥലത്തിന്റെ രേഖകളിൽ ക്രമക്കേട് കണ്ടാലും ചിലർ കാലക്രമേണ പരിഹരിക്കപ്പെടുമെന്ന വിശ്വാസത്തിൽ മുന്നോട്ടു പോകും. ഇത്തരം ക്രമക്കേട് പിന്നീട് ബ്ലാക്ക്മെയിലിനുള്ള അവസരമായി വിനിയോഗിക്കും. ക്രമക്കേടുള്ളതിനാൽ അതിന് വശംവദരാകാതെ മുന്നോട്ടു പോകാനും സാധിക്കില്ല. നാട്ടിൽ തുടങ്ങുന്ന സംരംഭങ്ങളുടെ മേൽനോട്ടം പലപ്പോഴും അടുത്ത ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവരുമുണ്ട്. പണം മുടക്കാതെ മേൽനോട്ടം മാത്രം വഹിക്കുന്നവർ പിന്നീട് ഇത്തരം ബിസിനസിന്റെ അടിത്തറ തന്നെ കുളം തോണ്ടും. അമിതമായി മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് വഴി പലപ്പോഴും അബദ്ധങ്ങൾ പിണയും. സുദീർഘമായ കാലം മറ്റിടങ്ങളിൽ കഷ്ടപ്പെട്ടിട്ടാണ് പലരും നാട്ടിൽ തിരിച്ചെത്തുന്നത്. എന്തെങ്കിലും മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കണം. അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഉള്ള പണം മുഴുവനും ബിസിനസിലോ മറ്റ് സംരംഭങ്ങളിലോ മൂലധനമായി നിക്ഷേപിക്കരുത്. അതിനു പകരം ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ തുടങ്ങണം. ആദ്യം വേണ്ടത് ഈ തിരിച്ചുവന്ന പ്രവാസികളിൽ ആത്മവിശ്വാസം കൂട്ടുന്ന നടപടി ഉണ്ടാകണമെന്നതാണ്. അത് സർക്കാരിൽ നിന്ന് തുടങ്ങണം. ധനം മാഗസിനിൽ അവരുടെ എഡിറ്റോറിയലിൽ പറയുന്നൊരു കാര്യമുണ്ട്, പല കുട്ടയിൽ നിന്നാകട്ടെ വരുമാനം എന്ന തലക്കെട്ടിൽ. ലോക്ഡൌൺ 2020 തയ്യൽക്കട തുറക്കാനാകാതെ വന്നതോടെ വരുമാനം നിലച്ചു. ഞാനും രണ്ടു മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബം ദുരിതത്തിലായി. അന്ന് മാസ്ക് നിർമ്മിച്ചു വിറ്റാണ് പിടിച്ചു നിന്നത്. ഇപ്പോൾ മാസ്കിനൊപ്പം പേപ്പർ ബാഗുകളും വീട്ടിലിരുന്ന് നിർമ്മിക്കുന്നു. പ്രായമായ അമ്മയും അച്ഛനും വരെ സഹായത്തിനുണ്ട്. കോളേജിൽ പഠിക്കുന്ന മകൻ വിതരണത്തിന് പോകും. അതുകൊണ്ട് ഈ ലോക്ഡൌൺ ഒരു പ്രതിസന്ധിയായി തോന്നിയില്ല. കോവിഡ് പ്രതിസന്ധി പഠിപ്പിച്ച പാഠം ശരിയായി ഉൾക്കൊണ്ട ഒരു കുടുംബനാഥയുടെ വാക്കുകളാണ്. നമ്മുടെ സമ്പാദ്യം മൊത്തമായും ഒരിക്കലും ഒരു കുട്ടയിൽ തന്നെ ഇടരുത് എന്ന് പറയുന്നത് പോലെ കോവിഡ് പുതിയൊരു പാഠം കൂടി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരു വരുമാന മാർഗത്തെ മാത്രം ആശ്രയിച്ചിട്ടാകരുത് ജീവിതം എന്നത്.